ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ബിനോയ് കെ കടവൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ബിനോയ്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അതുപോലെ തന്നെ OCI കാർഡുകൾ, ഇതിൽ പല മാറ്റങ്ങളും അടുത്തിടെ വന്നിട്ടുണ്ട്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡുകൾ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് വിശദീകരിക്കാമോ?
പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഞാൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമ്മള് വർഷങ്ങളായിട്ട് ഇന്ത്യൻ റൂട്ട്സ് ഉള്ളതും, പക്ഷേ ആ രീതിയിലുള്ള അനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത രീതിയിൽ ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അതിനുശേഷം വന്ന ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കാർഡ്. അപ്പോ ഇപ്പോൾ 9th January 2015 തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഹിയർ ആഫ്റ്റർ വിൽ നോട്ട് ബി ഇൻവാലിഡ്. അത് അബാൻഡൻ ചെയ്തിട്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കാർഡ് മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനം. അതിന്റെ കാരണം എന്ന് പറയുന്നത്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലിമിറ്റഡ് വാലിഡിറ്റി മാത്രമുള്ള ഒരു കാർഡാണ്. കൂടാതെ അത് ആ കാർഡ് ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാലും, ഇപ്പോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞാലും അതിന്റെ പ്രോസസ്സ് കൂടുതലാണ്. നമ്മൾ 150 days കഴിയുമ്പോൾ പോലീസിൽ ഇൻഫോം ചെയ്യണം, അങ്ങനെ കുറെ അതിന്റെ പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. പക്ഷേ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അതായത് ഒരു മൾട്ടിപ്പിൾ എൻട്രി ലൈഫ് ലോങ് വിസ ഫോർ വിസിറ്റിംഗ് ഇന്ത്യ. ഏത് സമയത്തും ഇന്ത്യയിൽ വന്നു പോകാനുള്ള ഒരു അബ്സല്യൂട്ട് ഫ്രീഡം കിട്ടുന്ന ഒരു കാർഡാണ് ഓവർസീസ് കാർഡ്. പിന്നെ അവർക്ക് ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലും എല്ലാ തരത്തിലും ഉള്ള റൈറ്റ്സുകൾ പേഴ്സണൽ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡിനേക്കാളും കൂടുതലാണ്. അപ്പോ അതാണ് ഇപ്പോൾ ഒരു പുതിയ കൂടുതലായിട്ടുള്ള നമ്മുടെ വിദേശ ഇന്ത്യക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഇതായിട്ടുള്ള ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡാണ്. അപ്പോൾ നമ്മൾ PO നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞുള്ള കാർഡ് 9th January 2015 കൂടി അതിന്റെ വാലിഡിറ്റി ഓൾമോസ്റ്റ് ഗവൺമെന്റ് ഇല്ലാതാക്കിയിട്ട് ദേ ക്യാൻ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡിലെ ഒരാൾക്ക് ഈ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് അതായത് അയാളുടെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന്, ഗവൺമെന്റ് പറയുന്നത് 9th January 2015 വരെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡായിട്ട് ട്രീറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഉണ്ടെങ്കിൽ 9th January 2015 മുതൽ നിങ്ങൾക്ക് കാർഡ് വാലിഡ് ആണെങ്കിൽ നിങ്ങളുടെ കാർഡ് അതിനുശേഷം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡായിട്ട് അത് ട്രീറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ 2015 January 9 കഴിഞ്ഞാൽ പിന്നെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് എന്ന് പറഞ്ഞതിന്റെ വാലിഡിറ്റി ഇല്ല. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ദേ വിൽ ബി ഡീംഡ് ടു ബി ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ആ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഉള്ളവർ ഓട്ടോമാറ്റിക്കലി OCI കാർഡ് ഉള്ളവരായി മാറുകയാണോ? എങ്ങനെയാണ് സംഭവിക്കുന്നത്?
അങ്ങനെയാണ് മാറുകയാണെന്നാണ് നോട്ടിഫിക്കേഷൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് നമ്മുടെ ആ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അങ്ങനെയാണ്. അതിന്റെ നിയമം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഉള്ളവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ ഡേറ്റ് ആ സമയത്ത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഉള്ളവർ. പക്ഷേ ഗവൺമെന്റ് തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഉള്ളവർ എന്തിരുന്നാലും അത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം വെച്ചാൽ അതൊരു രണ്ടു മൂന്ന് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് എന്ന് പറഞ്ഞൊരു സ്മാർട്ട് കാർഡാണ്. പിന്നെ എയർപോർട്ടിലൊക്കെ ആണെങ്കിലും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ഫെസിലിറ്റേറ്റ് മോർ ക്വിക്കർ ഇമിഗ്രേഷൻ ക്ലിയറൻസ്. ഇപ്പം ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് എല്ലാം പെട്ടെന്ന് അത് പോകാൻ പറ്റും. നമുക്ക് വിസ സ്കാനിങ് വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള കൗൺസിലർ സർവീസസ് നമുക്ക് കിട്ടേണ്ട സർവീസുകളെല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ഒപ്പീനിയൻ ഒറിജിനേക്കാളും കുറച്ചുകൂടെ റൈറ്റ്സും കുറച്ചുകൂടെ ഫ്രീ ആയിട്ടും നമുക്ക് നേരത്തെ ഒരു പീരീഡ് വൈസും എല്ലാം കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉള്ള ഓവർ സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡാണ്. അപ്പൊ അതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് തന്നെ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് പേഴ്സൺ ഓഫ് ഇന്ത്യ ഒറിജിനൽ കാർഡ് നിങ്ങൾ അതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31st March 2016 ആണ്.
ഓക്കെ, അത് PIO കാർഡ് ഉള്ളവർക്ക് അല്ലേ?
അതെ, PIO കാർഡ് ഉള്ളവർക്ക് അവർക്ക് അത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡായിട്ട് മാറ്റുന്നതിനുള്ള ഡേറ്റ് 31st March 2016 ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സും വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഫോറിൻ പാസ്പോർട്ട് അതിന്റെ ഒരു കോപ്പിയും നമ്മുടെ PIO കാർഡിന്റെ കോപ്പിയും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ അപ്പൊ നമ്മുടെ ക്രെഡൻഷ്യൽസ് എല്ലാം ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ദേ വിൽ ലുക്കിംഗ് ടു ഇറ്റ് ആൻഡ് നോർമലി ട്വന്റി ഡേയ്സിനുള്ളിൽ ദേ വിൽ റെസ്പോണ്ട്. അക്നോളജ്മെന്റ് കിട്ടി 20 ഡേയ്സിനുള്ളിൽ അവരത് കാർഡ് തരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡുവേഴ്സ് ആയിട്ടുള്ള റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കാലതാമസമുള്ളൂ. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഭാഗത്തുനിന്നോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ള റിമാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടാതിരിക്കുള്ളൂ. അല്ലാത്ത കാര്യത്തിൽ ഇറ്റ്സ് ലൈക്ക് എ വെരി സിമ്പിൾ പ്രോസസ്. അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ അത് അഡ്വൈസ് ചെയ്യുന്നത് വെച്ചാൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഉള്ളവരാണെങ്കിലും
മാർച്ചിനകം അത് അപ്ലൈ ചെയ്ത് മാറ്റേണ്ടതാണ്. അതിന് വല്ല ചെലവുകളോ അല്ലെങ്കിൽ അവർക്ക് ചെലവുകൾ മാത്രമല്ല മറ്റ് ഉണ്ടായിരുന്ന എന്തെങ്കിലും നഷ്ടമാകുന്നുണ്ടോ ഇതിലേക്ക് മാറുന്നത് വഴി?
ഇല്ലില്ല, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പി എ കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി എ കാർഡിനെക്കാളും കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഓർത്തിരിക്കുന്നതിന്റെ കാർഡ് തന്നെയാണ്. അപ്പോ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോ എന്താണെങ്കിലും അവർക്ക് അഡ്വാൻറ്റേജസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ചെറിയ ചെലവുകൾ വരും, പക്ഷെ അതൊരു വലിയ തുകയായിട്ട് കാണുന്നില്ല. ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട്.
ഓക്കെ, ഇനി ബിനോയ് ഇനി ചോദിക്കാനുള്ളത്, ഇപ്പൊ പി ഐ ഒ കാർഡ് ഇല്ലാതായിരിക്കുകയാണ്, അപ്പോൾ ഒ സി ഐ കാർഡാണ് ഇനി ഉള്ളത്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. അത് ഉണ്ടാകുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഓബ്ലിഗേഷൻസ്, റൈറ്റ്സ്, ബെനിഫിറ്റ്സ് ഒന്ന് വിശദീകരിക്കാമോ ബിനോയ്?
റൈറ്റ്സ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാനൊരു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോറിൻ സിറ്റിസൺ, ഇന്ത്യൻ ആണ്, ഇന്ത്യൻ ബൈ ഒറിജിൻ ആണ്, അല്ലെങ്കിൽ നമ്മളിപ്പം ഗ്രാൻഡ് പാരൻസോ പാരൻസോ ഒക്കെ ആയിട്ട് ഇന്ത്യൻ ആയതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ സിറ്റിസൺഷിപ്പ് ആക്ട് വന്നൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് എന്ന് പറഞ്ഞൊരു പ്രിവിലേജ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാർഡ് കൊടുക്കുന്നതിന്റെ ഒരു പർപ്പസ് എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി ലൈഫ് ലോങ് വിസയാണ് ഫോർ വിസിറ്റിംഗ് ഇന്ത്യ ഫോർ എനി പർപ്പസ്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ നമ്മളൊരു ഫോറിനർ, നിങ്ങളിപ്പോൾ ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോറിൻ സിറ്റിസൺ ആയിട്ട് വരുമ്പോൾ യു ക്യാൻ കം ഓൺലി വിത്ത് എ വിസ ഇയർ. ആ വിസ എന്ന് പറയുമ്പോൾ ആ വിസയ്ക്കകത്തെല്ലാം കൃത്യമായിട്ട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം, എന്ത് പർപ്പസിനാണ് നിങ്ങൾ വരുന്നത്, വിസിറ്റിംഗ് വിസ ആണോ അതല്ല മറ്റേതെങ്കിലും പർപ്പസിനാണ്, അതിനെല്ലാം സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്ത് അതിന്റെ അപ്രൂവൽ ഒക്കെ മേടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വിസ ഗ്രാൻഡ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഇവിടെ ഇല്ലാണ്ടാകുവാണ്. നിങ്ങൾക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ബുക്ക്ലെറ്റ്, അതിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ ചെന്ന് സ്റ്റാമ്പ് ചെയ്ത് ഈസി ആയിട്ട് പോരാൻ പറ്റും. അപ്പൊ വേറെ യാതൊരു തരത്തിലുള്ള ഇങ്ങനെ വിസ ആപ്ലിക്കേഷനോ അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഏത് സമയത്തും നമുക്കത് ഏത് സമയത്തും ഇന്ത്യ വിസിറ്റ് ചെയ്യാം. അതുപോലെ ഏതൊരു പർപ്പസിലും നമുക്കത് വിസിറ്റ് ചെയ്യാം. ഇന്ന പർപ്പസ് ഒന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ, നോർമലി ഒരു ഫോറിൻ സിറ്റിസൺ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ അയാൾക്ക് ഇന്ത്യയിൽ നിൽക്കാനായിട്ടുള്ള കാലാവധിക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് പോലീസിനെ അറിയിക്കണം, ഇത്രയും നാൾ കഴിയുമ്പോൾ പോലീസിനെ അറിയിക്കണം, അവരടുത്ത് പോയി നമ്മുടെ ഇത് പർപ്പസ് നമ്മൾ കണ്ടിന്യൂ ആണ്. അങ്ങനെ കുറച്ച് ലീഗൽ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ നമ്മൾ പറയും. അതായത് ഒരു ഫോറിനർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ ഓഫീസറുടെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ ഇത്രയും നാളായിട്ട് നമ്മൾ നിൽക്കുന്നു, അതിന്റെ പോലീസ് അപ്രൂവലും നമുക്കുള്ള എൻക്വയറി എല്ലാം നമ്മൾ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതല്ലാതെ നിൽക്കുവാണെങ്കിൽ നമ്മൾ വി ആർ ആൻ ഇല്ലീഗൽ ഇമിഗ്രന്റ്. ഇവന്റ് നമ്മളൊരു ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ വിസയിൽ വന്നിട്ട് വിസ കാലാവധി കഴിഞ്ഞ് നിൽക്കുവാണ്, അല്ല വിസ പർപ്പസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുകയാണ് എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി വി ആർ ലൈബിൾ ടു ബി പ്രോസിക്യൂട്ടഡ് അണ്ടർ ദ ഇന്ത്യൻ ലോസ്. അപ്പോ അതൊക്കെ ഇവിടെ ഒഴിവായി കിട്ടുക. നമ്മൾ ആക്ച്വലി ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് എ നോൺ റെസിഡന്റ് ഇന്ത്യൻ. അപ്പോൾ നോൺ റെസിഡന്റ് ഇന്ത്യൻ സ്റ്റാറ്റസ് പോലെ എനിക്ക് നാട്ടിൽ വരാം, എത്ര നാട് വേണമെങ്കിലും നിൽക്കാം, എനിക്ക് എത്ര നാ പ്രാവശ്യം വേണമെങ്കിലും തിരിച്ചു വന്ന് പോകാം. എനിക്ക് അതൊരു പോലീസിനെ ഇൻഫോം ചെയ്യുകയോ യാതൊരു തരത്തിലുള്ള ഇതിന്റെ ആവശ്യമൊന്നുമില്ല അതിനകത്ത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും, അതായത് നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും, ലൈക്ക് എക്കണോമിക് ഫിനാൻഷ്യലും എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് എല്ലാം നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പ്രത്യേകം പറയാൻ കാര്യം വെച്ചാൽ, നേരത്തെ പല സംഭവങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില പെർട്ടിക്കുലർലി ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പെർട്ടിക്കുലർലി നമ്മുടെ ഇപ്പം IIT അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അങ്ങനത്തെ പല സ്ഥാപനങ്ങളിലെല്ലാം മിക്കവാറും ഫസ്റ്റ് മാൻഡേറ്റ് ഇസ് യുഎസ് ബേസ്ഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ റെസിഡന്റ് ഇന്ത്യന്റെ കാറ്റഗറിയിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു വലിയ ഇതാണ്. ഇപ്പൊ പുറത്ത് പോയിട്ടുണ്ടെങ്കിലാണെങ്കിലും നമ്മുടെ മികച്ച സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് അഡ്മിഷൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി പർച്ചേസ്, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് ദാറ്റ് ഈ അഗ്രികൾച്ചറിലും പ്ലാന്റേഷൻ പ്രോപ്പർട്ടീസിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള പ്രോപ്പർട്ടിയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനെല്ലാം UCI കാർഡ് ഹോൾഡർക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഒരു നേരത്തെ ഒരു പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്റർ കൺട്രി അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ ചിൽഡ്രൻ, നമുക്ക് വേറൊരു കൺട്രിയിലൊന്ന് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്കൊരു ഇന്ത്യൻ ചിൽഡ്രനെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും ഈ ഓവർസീസ് സിറ്റിസൺ കാർഡ് ഹോൾഡറിനെ ശരിക്കും ലൈക്ക് നോൺ റെസിഡന്റ് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രൊസീജിയേഴ്സ് വളരെ വളരെ കുറവാണ് ഇതിനകത്ത്. അപ്പൊ എല്ലാ കാര്യത്തിനും ഈ ഒരു ശരിക്കും പറയുവാണെങ്കിൽ ഒരു ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എ പാർ വിത്ത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ ഒരു 80-85% റൈറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് എ പാർ വിത്ത് ഒരു ഇന്ത്യൻ സിറ്റിസന്റെ റൈറ്റ്സിലേക്ക് തന്നെ വരികയാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിനകത്ത് അവിടെ ഒരു ഐ മീൻ വാട്ട് ദി ലോസ് ഇസ് ദറ്റ് നോർമൽ ലാസ് ഇതിനകത്ത് വെച്ചാൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ജഡ്ജസ് അങ്ങനത്തെ പോസ്റ്റുകളൊന്നും നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്.
ബിനോയ് കെ കടവൻ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി, ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് വേണ്ടി, പി ഐ ഒ കാർഡുകൾ നിർത്തലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒ സി ഐ കാർഡുകളിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.